2020 ജൂലൈ 17 വെള്ളിയാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. നേപ്പാൾ ചൈനയിലെത്തിയ വഴി. സി ദിവാകരൻ എഴുതിയ ലേഖനം. സംസ്കാരത്തിലും ആചാരങ്ങളിലും ഇന്ത്യയുമായി ഏറെ സമാനതകളുള്ള രാഷ്ട്രമായ നേപ്പാൾ ചരിത്രാതീത കാലം മുതൽ ഇന്ത്യയുമായി ശക്തമായ സൌഹൃദം പുലർത്തിപ്പോന്നിരുന്നു. എന്നാൽ അടുത്ത നാളുകളായി ഇന്ത്യയും നേപ്പാളും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. നേപ്പാളുമായി ഏറ്റുമുട്ടേണ്ട സ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവങ്ങൾ അരങ്ങേറുകയാണ്. ഇന്ത്യ 2019 നവംബറിൽ പുതിയ മാപ്പ് പ്രസിദ്ധീകരിച്ചു. ജമ്മുകാശ്മീർ പ്രദേശത്തിന് പുതുക്കിയ അംഗീകാരം പ്രഖ്യാപിച്ചപ്പോൾ കാളി നദിയുടെ പേര് പൂർണ്ണമായും അവഗണിച്ചു. തന്നെയുമല്ല, നേപ്പാളിന്റെ അതിർത്തിയായി പരിഗണിക്കുന്ന പ്രദേശത്ത് ഇന്ത്യ ഒരു റോഡ് നിർമ്മിച്ചു. രണ്ട് നടപടികളും നേപ്പാൾ പ്രധാനമന്ത്രി ഒലിയെ പ്രകോപിപ്പിച്ചു. തർക്ക പ്രദേശമായി പരിഗണിക്കപ്പെട്ടിരുന്ന കാലാപാനി നേപ്പാളിന്റേതാണെന്ന അവകാശവാദം നേപ്പാൾ ഉന്നയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി നേപ്പാൾ ഭരണകൂടം പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക ഭൂപടത്തിൽ കാലാപാനി, ലിംബിയാദുര, ഉത്തർഖണ്ഡിലെ ലിബുലേഖ് എന്നീ പ്രദേശങ്ങൾ നേപ്പാളിന്റെ പരമാധികാര അതിർത്തി പ്രദേശങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. നേപ്പാളിലെ രണ്ട് ജനപ്രതിനിധി സഭകളും പ്രസ്തുത ഔദ്യോഗിക ഭൂപടം അംഗീകരിച്ചു. വിഷയത്തിൽ ഒരു സന്ധി സംഭാഷണത്തിനും നേപ്പാൾ സന്നദ്ധമല്ലെന്നും പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഭരണകൂടം നേരിടുന്ന പുതിയ വെല്ലുവിളിയാണ് നേപ്പാളിന്റെ നിലപാട്. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതും 2016 നേപ്പാൾ പ്രധാനമന്ത്രി കദക പ്രസാദ് ഒലി ചൈനയിൽ സന്ദർശനം നടത്തിയതും നേപ്പാളിന്റെ ബാഹ്യവും ആഭ്യന്തരവുമായ നിലപാടുകളിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. നേപ്പാൾ ചൈനയുടെ സഹായം അഭ്യർത്ഥിക്കാനുള്ള സാഹചര്യം സംജാതമായി. 2015 ഒക്ടോബർ 11 നേപ്പാളിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തിയ ഒലി സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ ചില ശക്തികൾ നേപ്പാളിൽ പുനഃസംഘടനയുടെ പേരിൽ കലാപങ്ങൾക്ക് നേതൃത്വം നൽകി. നേപ്പാളിന്റെ മലമുകളിൽ നിന്ന് ഇന്ത്യയുടെ സമതല പ്രദേശം വഴിയുള്ള ചരക്കുഗതാഗതം തടയപ്പെട്ടു. പ്രശ്നത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നേപ്പാളിലെ ആഭ്യന്തര കലാപകാരികളെ സഹായിച്ചത് നേപ്പാളിലെ ജനങ്ങളെ രോഷാകുലരാക്കി. അവരുടെ ദേശാഭിമാനം ജ്വലിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രി ഒലി നേതൃത്വം നൽകി. ഈ പശ്ചാത്തലത്തിൽ ഒലി ചൈനയിലെത്തി. ചൈനീസ് ഭരണകൂടവുമായി നിരവധി കരാറുകളിൽ ഒപ്പിട്ടു. ചൈന നേപ്പാളിന്റെ വ്യവസായ പുരോഗതിക്കും മറ്റുമായി സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താൻ സന്നദ്ധമായി. ആപൽ സന്ധിയിൽ നേപ്പാളിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇന്ത്യ നടത്തിയ ഇടപെടലിന്റെ ഫലമായി അണപൊട്ടിയൊഴുകിയ ദേശാഭിമാന വികാരം ഒലി ഫലപ്രദമായി വിനിയോഗിച്ചു. ഒലി നേപ്പാളിലെ മലപ്രദേശങ്ങളിലെ ജനതയുടെ മനം കവർന്നു. 2017 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി നേതാവായ ഒലിക്ക് നേപ്പാൾ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചു. തുടർന്ന് സുപ്രധാനമായ ഒരു തീരുമാനം മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈക്കൊണ്ടു. ഒലിയുടെ UML പാർട്ടിയുമായി ലയിച്ച് ഒറ്റ പാർട്ടിയായി. ഒലി നേപ്പാളിന്റെ കരുത്തനായ നേതാവായി മാറി. നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും അവരുമായി ഉറ്റബന്ധം പുലർത്തുന്ന ചൈനയും ഭാവിയിൽ ഉയർത്തുന്ന വെല്ലുവിളി നേരിടാനുള്ള കരുത്തും നയതന്ത്ര വൈദഗ്ധ്യവും നേടാതെ ഇന്ത്യയ്ക്ക് മുന്നോട്ടു പോകാനാവില്ല. കഗ്ദ പ്രസാദ് ഒലി എന്ന നേപ്പാൾ പ്രധാനമന്ത്രി വിപ്ലവാനുഭവങ്ങളുടെ കനൽ വഴിയിലൂടെയാണ് കടന്നുവന്നത്. സംഭവ ബഹുലമായ ജീവിതത്തിന്റെ ഉടമയാണ് ഒലി. കിഴക്കൻ പ്രദേശത്തെ ബ്രാഹ്മണ കർഷക കുടുംബത്തിൽ 1952 ജനനം. 10 വയസ്സുള്ളപ്പോൾ ഒലിയുടെ കുടുംബം ഥാപ്പ എന്ന പ്രദേശത്തേക്ക് താമസം മാറി. ബാല്യം മുതൽ ഒലി വിപ്ലവ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി. ഇന്ത്യയിൽ പടർന്നുപിടിച്ച നക്സൽബാരി ഗ്രാമം ഥാപ്പ ഗ്രാമവും തൊട്ടടുത്ത പ്രദേശങ്ങളാണ്. ഒലിയുടെ നേതൃത്വത്തിൽ ഥാപ്പയിൽ ആരംഭിച്ച സായുധ കലാപം മൃഗീയമായി അടിച്ചമർത്തപ്പെട്ടു. 1973 ഒലിയെ തടവുകാരനായി പിടിച്ചു. 14 വർഷം ജയിലിൽ ഏകാന്ത തടവിലായിരുന്നു. നക്സൽബാരി പാർട്ടിയെപ്പോലെ നേപ്പാളിലെ പാർട്ടി ചിതറിപ്പോയില്ല. യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന പേരിൽ നേപ്പാളിലെ പാർട്ടി അതിശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപം പ്രാപിച്ചു. 1990 നേപ്പാളിലെ രണ്ടാമത്തെ പാർട്ടിയായി യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഉയർന്നുവന്നു. പാർലമെന്ററി ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മാവോയിസ്റ്റുകളും ചരിത്രപരമായ ദൌത്യം നിർവഹിക്കാനെത്തി. 2006 ജനകീയ മുന്നേറ്റത്തിൽ മാവോയിസ്റ്റുകൾ ഒഴികെ എല്ലാ ദേശീയ പാർട്ടികളും ചേർന്ന് ഒരു മുന്നണിക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒലി രണ്ടു മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടു. നേപ്പാളിലെ ഏറ്റവും ശക്തമായ പാർട്ടിയായി മാവോയിസ്റ്റുകൾ. തുടർന്ന് ഒലി ഉറച്ച നിലപാടുമായി മുന്നോട്ടു പോയി. 2015 ഒലി നേപ്പാൾ പ്രധാനമന്ത്രിയായും ഏകീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ടു.